2020 May 10 ഞായറാഴ്ച കേരളകൗമുദി ദിനപത്രത്തിന്റെ മുഖപ്രസംഗം പേജിൽ നിന്ന് ചോക്കുപൊടിയിൽ നിന്ന് ഓൺലൈനിലേക്ക് ഡോക്ടർ ബി അശോക് എഴുതിയ ലേഖനം. കയ്യിൽ ചോക്കുപൊടി പുരണ്ടില്ലെങ്കിൽ എനിക്ക് പഠിപ്പിച്ചെന്ന് തോന്നുകയില്ല. പിന്നെ മൊബൈൽ ഫോൺ വഴി കോഴ്സ് നടത്താമെന്നാണ് ഇയാൾ പറയുന്നത്. 2012-13 ചുമതലയുണ്ടായിരുന്ന സർവകലാശാലയിൽ സാങ്കേതിക വിദ്യ മുഖേന വിദൂര പഠനത്തിനുള്ള ഒരുപിടി കോഴ്സുകൾ ആരംഭിച്ചപ്പോൾ യാഥാസ്ഥിതികരായ ചില അധ്യാപകർ പറഞ്ഞ പ്രതികരണങ്ങളാണ് ഇവ. 4 ക്ലാസ് മുറികൾ സ്മാർട്ടാക്കുക, അധ്യാപകർ കുറവുള്ള ക്യാമ്പസുകളിൽ വിദൂര ഇന്ററാക്റ്റീവ് ക്ലാസുകൾ എത്തിക്കുക, ലോകത്തിന്റെ ഏതു കോണിൽ നിന്നും ഒരു വിദഗ്ധ പ്രഭാഷണം ഇലക്ട്രോണിക്കായി എത്തിക്കാനുള്ള ശേഷി കൈവരിക്കുക, നമ്മുടെ ബൗദ്ധിക ശേഷി ലോകത്തെങ്ങും വ്യാപിപ്പിക്കാനുള്ള ശ്രമം എന്നതൊക്കെ അവിടെ നടപ്പാക്കിയ സംവിധാനത്തിനുണ്ടായിരുന്നു. എന്നാൽ ഒരു വർഷത്തിന് ശേഷവും പാഠ്യക്രമത്തിന്റെ 10% പോലും ഇലക്ട്രോണിക്കായി കൈകാര്യം ചെയ്യാനായില്ല. ഓൺലൈനാകാൻ അധ്യാപകരും സംഘടനകളും വിസമ്മതിക്കുകയായിരുന്നു. പിന്നീട് അത് പൂർണ്ണമായും ഉപേക്ഷിച്ചു എന്നാണ് അറിഞ്ഞത്. ലോകത്തിലെ മികച്ച സർവകലാശാലകളാകെ വിവിധ ഓൺലൈൻ കോഴ്സുകൾ സ്വായത്തമാക്കിക്കൊണ്ടിരുന്ന സമയത്താണ് കേരളത്തിലെ സർവകലാശാല അധ്യാപകർ ഇങ്ങനെ മുഖം തിരിച്ചത്. ഒരേ സമയം വിദ്യാർത്ഥി സംഖ്യ പല ഇരട്ടിയാക്കാൻ ഉതകുന്നതും പഠന ചെലവ് തുലോം കുറയ്ക്കുന്നതും മികച്ച ക്ലാസ് റൂം പ്രകടനശേഷിയുള്ള അധ്യാപകർക്ക് തിളങ്ങാൻ കഴിയുന്നതുമാണ് ഓൺലൈൻ പഠന സംവിധാനങ്ങൾ. വിദ്യാർത്ഥിക്ക് എവിടെ നിന്നും പഠനത്തിൽ പങ്കാളിയാവാം എന്ന് മാത്രമല്ല, ക്ലാസ്സിൽ ദൃശ്യ ശ്രവ്യ പങ്കാളിത്തം വഹിക്കാനുമാകും. ബിറ്റ്സ് പിലാനി പോലെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ എഞ്ചിനീയറിംഗിൽ നിരവധി PG കോഴ്സുകൾ ഓൺലൈൻ ഡിജിറ്റൽ സംവിധാനം ഉപയോഗിച്ച് നടത്തുന്നു. ക്ലാസ് മുറിയിലെ മുറയും ചോക്കും ചോക്കുകൊണ്ട് അശ്രദ്ധനെ എറിയലും എല്ലാം ശീലിച്ചുപോയ ഒരധ്യാപകന് സ്ക്രീനിലും ക്യാമറയിലും ശ്രദ്ധിച്ചുള്ള പഠിപ്പിക്കൽ ആദ്യം അല്പം ശ്രമകരമാവും എന്നതിൽ സംശയമില്ല. എന്നാൽ മാധ്യമ ഡിജിറ്റൽ ലോകത്തിന് നമ്മുടെ അധ്യാപകരെ 6 കൊണ്ട് ഓൺലൈൻ മാതൃകകളിലേക്ക് മാറ്റാൻ കഴിയും. അതിനുള്ള ശ്രമം സ്കൂൾ കോളേജ് വിദ്യാഭ്യാസ വകുപ്പുകളും സർവകലാശാലകളും തകൃതിയായി നടത്തണമെന്നും കുട്ടികൾക്ക് ഏറ്റവും കുറഞ്ഞ ചെലവുള്ള ഓൺലൈൻ പഠന സഹായിയായ ലാപ്ടോപ്പ് ലഭ്യമാക്കണമെന്നും മാത്രം. ഇന്ന് ലാപ്ടോപ്പ് മിക്ക പഠന പദ്ധതിയുടെയും സ്വാഭാവിക ഭാഗമാകയാൽ വേഗതയുള്ള ഇന്റർനെറ്റ് ശൃംഖല ലഭ്യമാക്കൽ മാത്രമാണ് പശ്ചാത്തല സൗകര്യ വെല്ലുവിളി. എല്ലാ പഠിതാവിന്റെ വീട്ടിലും വിദ്യാഭ്യാസ സ്ഥാപനത്തിലും 50% സമയമെങ്കിലും നല്ല വേഗതയുള്ള ഇന്റർനെറ്റ് വേണം. ഇതിന് ക്രമീകരണമായാൽ 1-2 കൊണ്ട് പാഠ്യവിഷയങ്ങൾ ഡിജിറ്റലായി നെറ്റിലെത്തണം. പാഠ്യക്രമം ഇതനുസരിച്ച് പുനഃക്രമീകരിച്ച് പാഠപുസ്തകമടക്കം ഡിജിറ്റൽ മാതൃകയിൽ ലഭ്യമാവുകയും വേണം. ഇതൊന്നും പുതിയ കാര്യമല്ല. MIT ഓപ്പൺ കോഴ്സ് വെയറിൽ രജിസ്റ്റർ ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിക്കും ഒരു കടലാസ് പോലും അയച്ചു നൽകാതെയാണ് ആ സർവകലാശാല കോഴ്സ് നടത്തുന്നത്. കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെങ്കിലും ചുമതലപ്പെട്ട ചിലരുടെ ശങ്കകളും ആശങ്കകളും അധ്യാപകർ ഭയക്കുന്നതുപോലെ വേണ്ടതിലും അധികമാവില്ല. 30% പേരെങ്കിലും തൊഴിൽ രഹിതരാവും എന്ന മട്ടിലുള്ള ചില പ്രതികരണങ്ങൾ കണ്ടു. എല്ലാ സാങ്കേതിക വിദ്യാ വിപ്ലവത്തിലും തൊഴിൽ രംഗം പുനഃക്രമീകരിക്കപ്പെടും. ചില അധ്യാപകർക്ക് ഗവേഷണത്തിലേക്ക് മാറാം. ഒട്ടേറെ പേർക്ക് കോഴ്സ് ഡിസൈനിലും നവീകരണത്തിലും അവസരം ലഭിക്കും. ഇങ്ങനെ പുനഃക്രമീകരണം ആലോചിക്കുന്നതിന് പകരം കഴിഞ്ഞ നിരവധി വർഷങ്ങളായി ഉന്നത വിദ്യാഭ്യാസ കൗൺസിൽ അടക്കം പുലർത്തുന്ന സമീപനം കാര്യങ്ങൾ ഇനിയും വൈകിപ്പിക്കില്ല എന്ന് ഉറപ്പാക്കേണ്ടതുണ്ട്. ഓൺലൈനിൽ സാധ്യമല്ലാത്ത സാംസ്കാരിക നൈതിക പെരുമാറ്റ വശങ്ങൾ വിദ്യാഭ്യാസത്തിനുണ്ട് എന്നത് ശരിയാണ്. എന്നാൽ സമ്മേളനം തീരെ സാധ്യമല്ലാത്ത സാഹചര്യത്തിലും സംഘം ചേരുന്നത് പങ്കെടുക്കുന്നവർക്ക് തന്നെ അപകടമായതിനാലും ഈ അവസരം ഓൺലൈനായി പരമാവധി പഠനം ക്രമീകരിക്കാൻ ശ്രദ്ധിക്കുകയാണ് വേണ്ടത്. ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളുടെ വികസനം, ഗ്രാഫിക്കൽ പഠന സഹായികൾ, ഓൺലൈൻ ക്ലാസുകൾ തയ്യാറാക്കൽ, അധ്യാപക വിദ്യാർത്ഥി പരിശീലനം എന്നിങ്ങനെ വിപുലമായി സാങ്കേതിക വ്യവസായ ലോകത്തിന് കേരളത്തിന് നല്ല സംഭാവന ചെയ്യാൻ കഴിയുന്ന ഒരു മേഖലയാണിത്. അങ്ങനെ ശ്രമിച്ചാൽ രാജ്യത്തിന്റെ ഓൺലൈൻ പഠനത്തിന്റെ തലസ്ഥാനമായി തന്നെ കേരളത്തിന് മാറാം. ഇതിൽ വീഴ്ചയുണ്ടായാൽ പുത്തൻ തൊഴിൽ മേഖലകളിൽ സംസ്ഥാനം പിന്നാക്കം പോവുകയും സ്ഥായിയായ വികസനം സാധ്യമാവാതെയും വരും. ചോക്കുപൊടിയുടെ അനലോഗ് വ്യവസ്ഥയിൽ നിന്ന് പിക്സലുകളും ബൈറ്റുകളും പ്രചോദിപ്പിക്കുന്ന പുതിയ തരത്തിലേക്ക് മനുഷ്യന്റെ തലച്ചോർ തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു. ഒരു പുതിയ തരം നിർമ്മിത ബുദ്ധി തന്നെ മനുഷ്യർക്ക് ലഭിച്ചാലും അത്ഭുതപ്പെടാനില്ല. അതിൽ നിന്ന് പുറംതിരിഞ്ഞു നിൽക്കുന്നത് ബുദ്ധിയാവില്ല.